2024 May 26 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ വാരാന്തി കൗമുദിയുടെ 1 പേജിൽ നിന്നും വായിക്കുന്നത് രാഹുൽ. കോവളം സതീഷ് കുമാർ എഴുതുന്നു. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ റേനിഗുണ്ട റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ്. അവിടേക്ക് വെച്ച് പിടിച്ച് നടക്കുമ്പോൾ ഒറ്റ ലക്ഷ്യമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, ശ്രീ കാളഹസ്തിയിലെത്തണം. കുട്ടിക്കാലത്ത് വായിച്ച കണ്ണപ്പൻ എന്ന വേടന്റെ കഥയാണ് മനസ്സു നിറയെ. ബസ്സുകൾ വന്നു പോയിക്കൊണ്ടേയിരുന്നു. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അനൗൺസ്മെന്റ് വാഹനങ്ങളുടെ തിരക്ക്. സ്റ്റാൻഡിൽ വാഹനങ്ങളെ നിരീക്ഷിച്ച് യാത്രക്കാരെ കയറ്റി വിടാൻ വിസിലടിച്ച് ഒരു ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥൻ മാത്രം. പഠിച്ചു വെച്ച തെലുങ്കിൽ തന്നെ ചോദിച്ചു, ഇക്കുട നുച്ചി കാളഹസ്തിക്ക് ബസ് ഉണ്ടാ? മറുപടി, ഉടനെത്തി, ഇപ്പുടി വസ്തുണ്ടി, ഇപ്പോൾ തന്നെ ബസ് വരുമെന്ന്. അടുത്തു വന്ന 2 ബസ്സിൽ ചോദിച്ചപ്പോൾ രണ്ടും തിരുപ്പതിക്ക്. അടുത്ത ബസ് കാളഹസ്തി വഴി പോകുന്നത്. വലിയ തിരക്കില്ല, സീറ്റ് ഉറപ്പിച്ചു. ഞാനും ഫോട്ടോഗ്രാഫറുമുണ്ട്. 2 ടിക്കറ്റ് 60 രൂപ. കണ്ടക്ടർ വിസിലടിച്ചു. ബസ് ഓടിത്തുടങ്ങിയപ്പോൾ കണ്ണപ്പൻ വേടന്റെ കഥ അമർ ചിത്രകഥയിൽ എന്ന പോലെ പിന്നെയും മനസ്സിൽ തെളിഞ്ഞു. ശിവഭക്തനായ കണ്ണപ്പൻ, ശിവന് മാംസം നിവേദിച്ച കണ്ണപ്പൻ, ഭഗവാന്റെ കാഴ്ചയ്ക്കായി സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത തീവ്രഭക്തനായ കണ്ണപ്പൻ. ആന്ധ്രാപ്രദേശിലെ ഉദുക്കുരുവിൽ രാജനാഗവ്യാധയുടെയും ഭാര്യ ഉടുപ്പുരയുടെയും മകനായാണ് കണ്ണപ്പൻ ജനിച്ചത്. വ്യാദ എന്നാൽ വേട്ടക്കാരൻ. ഒരിക്കൽ കാട്ടിൽ നായാടി നടന്ന കണ്ണപ്പൻ ഒരു ശിവലിംഗം കണ്ടെത്തി. വിധിപ്രകാരം ആരാധന എങ്ങനെ വേണമെന്നൊന്നും കണ്ണപ്പൻ അറിയില്ല. ശിവലിംഗം വൃത്തിയാക്കണം, പൂക്കൾ നിവേദ്യവും അർപ്പിക്കണം, കയ്യിൽ വില്ലും അമ്പും മറ്റ് ആയുധങ്ങളുമല്ലാതെ ഒന്നുമില്ല. അഭിഷേകം, ആരാധന. കണ്ണപ്പൻ അടുത്തുള്ള സ്വർണമുഖി നദിയിൽ മുങ്ങി വായിൽ വെള്ളം നിറച്ചു. കാട്ടിൽ നിന്ന് കൈ നിറയെ പൂക്കൾ ശേഖരിച്ചു. വായിൽ നിറച്ച വെള്ളം കൊണ്ട് അഭിഷേകം. കാട്ടുപൂക്കൾ കൊണ്ട് ശിവലിംഗം അലങ്കരിച്ചു. നിവേദ്യം, ഒരു മൃഗത്തെ വേട്ടയാടിക്കൊന്ന് പാകം ചെയ്ത് സമർപ്പിച്ചു. അല്പം കഴിഞ്ഞെത്തിയ പൂജാരി ശിവലിംഗത്തിന് മുന്നിൽ മാംസ നിവേദ്യം കണ്ടു ഞെട്ടി. എല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി. അടുത്ത ദിവസവും കണ്ണപ്പനെത്തി. അഭിഷേകവും അലങ്കാരവും നിവേദ്യവും തലയുന്നതുപോലെ. ഒരു ദിവസം ശിവലിംഗത്തെ കണ്ണിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നത് കണ്ട പൂജാരി ഭയം നോടി. ആ ചോര തുടയ്ക്കാൻ കണ്ണപ്പൻ പലതും ചെയ്തിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ കാട്ടുകമ്പുകൊണ്ട് സ്വന്തം കണ്ണുകളിലൊന്ന് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിന്റെ കണ്ണിന്റെ സ്ഥാനത്ത് സമർപ്പിച്ചു. രക്തം നിലച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത കണ്ണിൽ നിന്നും ചോര ഒഴുകി തുടങ്ങി. അടുത്ത കണ്ണുകൂടി ചൂഴ്ന്നെടുത്ത് വെക്കാൻ തന്നെ കണ്ണപ്പൻ തീരുമാനിച്ചു. പക്ഷേ ആ കണ്ണെടുക്കുമ്പോൾ പൂർണ്ണമായും അന്ധനാകുന്ന താൻ ശിവലിംഗത്തിൽ എവിടെയാണ് കണ്ണ് പിടിപ്പിക്കേണ്ടത് എന്ന് എങ്ങനെ അറിയും? കണ്ണപ്പൻ കാൽ കൊണ്ട് ശിവലിംഗത്തിൽ അടയാളമുണ്ടാക്കി. കണ്ണ് ചൂഴ്ന്നെടുക്കാൻ ഒരുങ്ങുമ്പോൾ മഹാശിവൻ പ്രത്യക്ഷപ്പെട്ടു, തടഞ്ഞുവെന്നും കണ്ണപ്പന് മോക്ഷം നൽകിയെന്നുമാണ് ഐതിഹ്യം. ശിവപുരാണത്തിൽ നിന്നെടുത്തതാണ് ഈ കഥ. പുരാണത്തിൽ അർജുനന്റെ പുനർജന്മമാണ് കണ്ണപ്പൻ. എന്തുകൊണ്ട് അർജുനൻ കണ്ണപ്പനായി ജനിച്ചു എന്നതിന് ഉത്തരവും പുരാണത്തിലുണ്ട്. ശിവനിൽ നിന്ന് പാശുവാസ്ത്രം നേടാൻ വേണ്ടി അർജുനൻ വനത്തിൽ തപസ് ചെയ്യുന്ന കാലം. ശിവപാർവതിമാർ വേടരുടെ വേഷത്തിലെത്തി. അപ്പോൾ മൂക എന്ന അസുരൻ കാട്ടുപന്നിയുടെ വേഷത്തിൽ പാഞ്ഞെത്തി. ശിവനും അർജുനനും അതിനു നേരെ അമ്പെയ്തു. അർജുനന്റെ അഹങ്കാരം. ഒരേ സമയം 2 ശരങ്ങളും തറച്ചു കയറിയാണ് മൂകാസുരൻ മൃതിയായത്. എന്നാൽ ആരാണ് മൂകയെ കൊന്നത് എന്നതിനെ ചൊല്ലി തർക്കമായി. വേടനായി നിൽക്കുന്നത് ശിവനാണെന്ന് മനസ്സിലാക്കാതെ അർജുനൻ വെല്ലുവിളിക്കുന്നു. പോരിന്റെ ഒരു ഘട്ടത്തിൽ താൻ ആരാണെന്ന് ശിവൻ വെളിപ്പെടുത്തുകയും അർജുനനെ അഭിനന്ദിച്ച് പാശുപതാസ്ത്രം സമ്മാനിക്കുകയും ചെയ്യുന്നു. അതോടെ അഹങ്കാരിയായി മാറിയ അർജുനൻ അത് കാരണമാണ് കലിയുഗത്തിൽ വേടനായി ജനിച്ചതെന്നാണ് പുരാണത്തിൽ പറയുന്നത്. 63 നായകന്മാരിൽ 10-ാമത്തെയാളാണ് കണ്ണപ്പ. കണ്ണപ്പസ്വാമി അല്ലെങ്കിൽ കണ്ണപ്പ നായനാർ എന്ന പേരിലാണ് അദ്ദേഹം ഇന്നും സ്മരിക്കപ്പെടുന്നത്. 6 മുതൽ 8 വരെ നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം പ്രചരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ശൈവ സന്യാസിമാരാണ് നായനാർമാർ. സ്വർണമുഖി നദിയുടെ പാലം കടന്ന് ബസ് നിന്നു. കാളഹസ്തി എന്ന് കണ്ടക്ടർ നീട്ടി വിളിച്ചു. അവിടെ ഇറങ്ങുമ്പോൾ ആദ്യം നോക്കിയത് നദിയിലേക്കായിരുന്നു. കടുത്ത വേനലിൽ വല്ലാതെ മെലിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ക്ഷേത്ര ഗോപുരത്തിന് മുകളിലൂടെ ഒരു മല കാണാം. അവിടെ ശിവപാർവതിമാരുടെ വലിയ ശില്പം. രാവിലെ 9 ആയിട്ടുള്ളൂ. ശരീരം പൊള്ളിക്കാൻ ഭാഗത്തിലാണ് സൂര്യകിരണങ്ങൾ പതിക്കുന്നത്. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്ര ഗോപുരം തൂവെള്ള നിറം. ഉഷ്ണകാലമായതുകൊണ്ടായിരിക്കണം ക്ഷേത്ര നടയിൽ തന്നെ മോരിൻ വെള്ളം കിട്ടും. അകത്തേക്ക് കടക്കും മുമ്പ് സെക്യൂരിറ്റി ജീവനക്കാരി പറഞ്ഞു, മൊബൈൽ ഫോണിന് പ്രവേശനമില്ല. കൗണ്ടറിൽ ഏൽപ്പിച്ച് രസീത് വാങ്ങി. ശില്പചാരുതയുടെ അകത്തളം. അകത്തേക്ക് കടക്കുമ്പോൾ തുടങ്ങുന്നു വിസ്മയ നിമിഷങ്ങൾ. ദേവന്മാരുടെയും ദേവതമാരുടെയും അപൂർവ ചിത്രങ്ങൾ. ഗോപുരങ്ങൾക്കും കൽമണ്ഡപങ്ങൾക്കും കൊത്തുപണിയുടെ അത്ഭുതപ്പെടുത്തുന്ന അഴക് സമ്മാനിച്ച പൂർവ്വകാല കലാകാരന്മാരെ കൊണ്ട് മനസ്സു നമിച്ചു. ഉപദേവതമാരെ തൊഴുതു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സും ശരീരവും തണുത്തതുപോലെ. സർപ്പവിഗ്രഹങ്ങളും നവവിഗ്രഹങ്ങളും രാഹു കേതു പൂജയ്ക്ക് പ്രശസ്തമായ കാളഹസ്തി. ദോഷപരിഹാര പൂജയ്ക്കായി ഒരു മണ്ഡപത്തിൽ 2 വരിയായി ഭക്തർ ഇരിപ്പുണ്ട്. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നു. പൂജ ചെയ്യേണ്ടത് ഭക്തർ തന്നെയാണ്. നമശിവായ മന്ത്രങ്ങളുടെ മുഴക്കം കൂടി. പ്രധാന ശ്രീകോവിലിനടുത്തേക്ക് കടക്കാൻ ക്യൂ ഉണ്ട്. വിവിധ ഭാഷയിലാണ് പ്രാർത്ഥനകൾ. ഭഗവാന് മുന്നിലെത്തുമ്പോൾ മുന്നോട്ട് നീങ്ങിൽ പോകൂ എന്ന് ആരും തള്ളി നീക്കുന്നില്ല. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം അവിടെയുണ്ട്. മിഴിയിലും മനസ്സിലും അത്ഭുതം വിടരും. പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ നന്നായി പ്രാർത്ഥിച്ചോ എന്ന് ക്ഷേത്ര ജീവനക്കാരന്റെ ചോദ്യം. ഒരിക്കൽ കൂടി തിരികെ പോയി ശ്രീകോവിൽ നടയിൽ നിന്നു. യാത്രാക്ഷീണമൊക്കെ എപ്പോഴും താഴെ പോയിരുന്നു. ശരീരത്തിലേക്ക് ഒരു ഊർജ്ജം നിറയുകയായിരുന്നു. ശ്രീകോവിലിനുള്ള ചൈതന്യത്തെക്കുറിച്ച് അറിഞ്ഞത് അതിനുശേഷമായിരുന്നു. പരമേശ്വരനും വായുലിംഗവും. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിന്റെ ഭാവത്തിലാണ് ഇവിടെ പരമേശ്വരനെ ആരാധിക്കുന്നത്. പടിഞ്ഞാറോട്ട് ദർശനം ചെയ്തിരിക്കുന്ന വായുലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. ശ്വസിക്കുന്ന ശിവലിംഗമാണ് ഇവിടെയുള്ളതെന്നാണ് വിശ്വാസം. ശിവലിംഗത്തിൽ ഒരു ആനയുടെ ചുവട്ടിലായി ചിലന്തിയുടെയും പുറകുവശത്തായി സർപ്പത്തിന്റെയും രൂപങ്ങൾ, ശ്രീ, കാള, ഹസ്തി എന്നിങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭവം അത്രേ. ഇത് സംബന്ധിച്ച് മറ്റ് ഐതിഹ്യങ്ങളുമുണ്ട്. സ്വയംഭൂവായ ഇവിടെ ശിവലിംഗത്തിൽ പൂജാരി പോലും സ്പർശിക്കാറില്ല. അഭിഷേകം മറ്റൊരു വിഗ്രഹത്തിലാണ്. വായു കടക്കാത്ത ശ്രീകോവിലിൽ ഒരു വിളക്കിന്റെ നാളം എപ്പോഴും ഇളകിക്കൊണ്ടേയിരിക്കും. ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ കൊടിമരത്തിലേക്ക് നോക്കാൻ മറക്കരുതെന്ന് നാട്ടിലെ സുഹൃത്ത് പറഞ്ഞത് ഓർമ്മ വന്നു. അത്രമേൽ വിസ്മയകരമാണ് ശ്രീ കാളഹസ്തിയിലെ കൊടിമരം. സ്വർണം പൂശിയ കൊടിമരത്തിൽ ആന, ചിലന്തി, സർപ്പം, കണ്ണപ്പസ്വാമി എന്നിവരുടെ രൂപങ്ങൾ കൊത്തുപണിയായി ചേർത്തിരിക്കുന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ പകുതി ഭാഗത്തിനപ്പുറം കാണാനില്ല, അവിടെ മറച്ചിരിക്കുന്നു. കൊടിമരത്തോട് ചേർന്ന് ഒറ്റക്കല്ലിൽ തീർത്ത കരിങ്കൽ സ്തൂപത്തിനുമുണ്ട് സവിശേഷ ഭംഗി. പാർവതീദേവി, പാതാള ഗണപതി. ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്യൂ പാർവതീദേവിയെ തൊഴാനാണ്. ദേവി കുടിയിരിക്കുന്നത് പ്രത്യേക ശ്രീകോവിലാണ്. ജ്ഞാനപ്രസുനാംബിക ദേവി എന്നാണ് ദേവി ഇവിടെ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുര ഭാഗത്തായി പാതാള ഗണപതി ക്ഷേത്രമുണ്ട്. ഗുഹയ്ക്കുള്ളിൽ 35 അടി താഴ്ചയിലാണ് ഗണേശ വിഗ്രഹം. ഇടുങ്ങിയ 25 പടികൾ ഇറങ്ങിച്ചെന്നാൽ വിഘ്നേശ്വരനെ തൊഴാം. പാതാള ഗണപതിയെ വണങ്ങിയ ശേഷം ശ്രീ കാളഹസ്തീശ്വരനെ വണങ്ങുന്നതാണ് ഉത്തമം. ദക്ഷിണാമൂർത്തി, നടരാജമൂർത്തി, കാശി വിശ്വനാഥൻ, സൂര്യനാരായണൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ ക്ഷേത്രവും ഇവിടെയുണ്ട്. പുറത്തേക്ക് നടക്കുമ്പോൾ വഴി തെറ്റി രാഹു കേതു പൂജയ്ക്കായി കാത്തു നിൽക്കുന്നവരെ കണ്ടു. ശനിദശയിലായാലും ശനി, രാഹു, കേതു എന്നിവയുടെ അപഹാരത്തിന് ശ്രീ കാളീശ്വരനെ ദർശിക്കുന്നത് ദോഷശമനം ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. രാഹു കേതു ദോഷ പരിഹാര പൂജയാണ് പ്രധാനം. 1 മണിക്കൂർ വരെ നീളുന്ന പൂജയാണ്. വ്രതശുദ്ധിയുടെ വേണം പൂജയിൽ പങ്കെടുക്കുന്നവർ എത്തേണ്ടത്. കാളസർപ്പ ദോഷശമനത്തിനും ഈ പൂജ ഉത്തമമാണത്രേ. രാവിലെ 5 മുതൽ രാത്രി 9 വരെ നട തുറന്നിരിക്കും. ഗ്രഹണങ്ങളൊന്നും ദർശനത്തിന് വിഘ്നം വരുത്തുന്നില്ല. സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും ക്ഷേത്രം തുറന്നു തന്നെയിരിക്കും. ശിവരാത്രി മഹോത്സവമാണ് പ്രധാന ഉത്സവം. വഴി തെറ്റിയെങ്കിലും മറ്റൊരു വഴി തുറന്നിടത്തേക്കാണ് എത്തിയത്. കണ്ണപ്പസ്വാമിയുടെ മലയിലേക്ക് പോകാനുള്ള വഴി. ക്ഷേത്രത്തിന് പുറത്ത് കടന്നു, ഒരു ചായ കുടിച്ചു. ആന്ധ്ര ചായ നമ്മുടെ ചായയുമായി താരതമ്യം ചെയ്താൽ അരച്ചായയാണ്. അവിടെ നിന്ന് മലയുടെ മുകളിലേക്ക് നോക്കി. എങ്ങനെ പോകാമെന്ന് ചായക്കടക്കാരനോട് ചോദിച്ചു. അപ്പോൾ മറ്റൊരു ഗോപുരം ചൂണ്ടി അതുവഴിയാണെന്ന് മറുപടി. അവിടെ നിന്ന മറ്റൊരാൾ ഒരു മുന്നറിയിപ്പ് തന്നു തമിഴിൽ. ചപ്പൽ പോട്ട് പോ ചാമി, ഇല്ലാന കാൽ എരിഞ്ചിടും. ഒരു കുപ്പി വെള്ളവും വാങ്ങി. ഗോപുരം കടന്ന് നടന്നു. അയാൾ പറഞ്ഞത് ശരിയാണ്. ചെരുപ്പില്ലാതെ മല കയറാൻ ശ്രമിച്ചവരുടെ കാൽ പൊള്ളി തിരിച്ച് ഓടി വരുന്നതാണ് ആദ്യം കണ്ടത്. മലയിലേക്കുള്ള വഴി കോൺക്രീറ്റ് പടികളായി പണിതിരിക്കുകയാണ്. ഇലച്ചില്ലയുടെ നിഴൽ പോലുമില്ല. ചവിട്ടി കയറുക തന്നെ. ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും താഴെ ക്ഷേത്രത്തിന്റെ ഭംഗി ഏറി വന്നു. ഇടയ്ക്ക് നിന്നു. കാളഹസ്തി ക്ഷേത്രത്തിന്റെയും പട്ടണത്തിന്റെയും ദൃശ്യം ആസ്വദിക്കാൻ സൗകര്യമുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയാത്ത കൊടിമരത്തിന്റെ അഗ്രം മലമുകളിലേക്ക് പോകുമ്പോൾ കാണാം. പടിക്കെട്ടുകൾ അവസാനിക്കാറാകുമ്പോൾ ഓം നമശിവായ മന്ത്രം മുഴങ്ങുന്നു. കണ്ണപ്പസ്വാമി ക്ഷേത്രം എത്തി. മന്ത്രവും താന്ത്രിക വിധികളും പഠിക്കാതെ ശിവനെ ആരാധിച്ച വേടൻ, ഇറച്ചി നിവേദിച്ച വേടനിലൂടെ ഭഗവത് പ്രീതിക്കും മോക്ഷത്തിനും ബ്രാഹ്മണ വിധി പ്രകാരമുള്ള മാർഗം മാത്രമല്ല ഉള്ളതെന്ന് തെളിയിച്ച മനുഷ്യൻ. അവിടെ കുമ്പിട്ട് കുറച്ചുകൂടി മുകളിലേക്ക് കയറിയാൽ ശിവപാർവതി ശില്പം അടുത്തു നിന്ന് കാണാം. ആരുടെയൊക്കെ പ്രാർത്ഥനകൾ കല്ലിനു മീതെ കല്ലുകളായി അടുങ്ങിയിരിക്കുന്നത് ശില്പത്തിന് മുന്നിലും ചുറ്റിനും കാണാം. പിന്നെ താഴേക്ക് സ്വർണമുഖി തീരത്തേക്ക്. പല്ലവന്മാരുടെ ക്ഷേത്രം. 5-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചരിത്രം പറയുന്നു. 11-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മിച്ചു. 15-ാം നൂറ്റാണ്ടിൽ വിജയനഗർ സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ കാലത്താണ് ക്ഷേത്രം ഇന്ന് കാണുന്ന വിധത്തിൽ മോടി കൂട്ടിയത്. ക്ഷേത്രത്തിൽ എത്താൻ തിരുപ്പതിയിൽ നിന്ന് 37.2 കിലോമീറ്റർ ആണ് ദൂരം. അവിടെ നിന്ന് ബസ്സും ട്രെയിനും ലഭിക്കും. റെനിഗുണ്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ബസ്, ഓട്ടോ, ടാക്സി എന്നിവയുണ്ട്. ശ്രീ കാളഹസ്തിയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും എല്ലാ ട്രെയിനുകളും സ്റ്റോപ്പില്ല. അവിടെ ഇറങ്ങിയാൽ ഓട്ടോയിൽ ക്ഷേത്രത്തിലെത്താം. തിരുപ്പതി വിമാനത്താവളത്തിൽ നിന്ന് 24.6 കിലോമീറ്റർ ദൂരം.